പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിമാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശീലിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശീലിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളിലേക്ക് കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി.
കൃഷ്ണാവേടിയാരോട്
കരുണയെന്ന മിത്യരാജാവേസ്വർഗസ്ഥനായ ഞങ്ങളുടെ
ഞങ്ങൾക്കാവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങൾക്ക്
ഞങ്ങളുടെ കടലും പ്രവർത്തിക്കരുത്. പിന്നെയോ ദുഃഖമനുഷ്യം നമ്മളെ രക്ഷിച്ചുകൊണ്ടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വവും
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിന്റെ മനസ്സിലോട്
ശ്രീകൃഷ്ണപ്പെട്ടവളാകുന്നു.
എന്റെ രാജ്യ ഫലമായ നമ്മുടെ കർത്താവായ ജോശിയായിരുന്നപ്പെട്ടവനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ഭാർക്കുമോർ ഞങ്ങളെ അവളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേന്ദ്രായ ഞങ്ങളെ എല്ലാവരെയും ദ്രവും പാകെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഈ ക്ലാസ്സിനോടും കർത്താവിൽ സംബന്ധിക്കുന്നവരോടും ഏതെങ്കിലും കാരണവശാലൊക്കെ ഇതിൽ സംബന്ധിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളവരോടും കൂടെ ഇരിക്കണമേ. സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി വിശദീകരിക്കണമേ. ഞങ്ങളുടെ ആത്മീയമായ നൽവരത്തിനും ദൈവമേ പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനം നിറഞ്ഞു എന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ ദൈവീക ജ്ഞാനത്തിൽ ഓരോ ദിവസവും കർത്താവ് ഞങ്ങൾ നിറയുവാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പമായും അധികമായും ഇതിന് കൈത്താങ്ങൽ നൽകുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ വനിതാ സമാജത്തിന്റെ കേന്ദ്രതലത്തിലും റീജിയണൽ ലെവലിലും യൂണിറ്റ് തലങ്ങളിലുമുള്ള ഭാരവാഹികളെ സർവോപരി ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹീതമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഇതിന്റെ പ്രവർത്തകർ ഏവരുമേ ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ മതോപദേശ സാരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 25 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 26 മുതലുള്ള അധ്യായങ്ങളാണ് പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് 3 നോയമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ്. തുടർന്ന് വലിയ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോകുന്നു. അതിനിടയ്ക്കുള്ള 18 ദിവസം, 18-ാം ഇടയെന്നോ 18-ഇടയെന്നോ ഒക്കെ അറിയപ്പെടുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിവുള്ളതുപോലെ പ്രത്യേകിച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ഒന്നും അതിനും വെള്ളി ഉപവാസമൊന്നും ഇല്ലാത്ത 18 ദിവസങ്ങളാണ്. അതിനോടിടയ്ക്ക് 2 ഞായറാഴ്ചകളുള്ളതിൽ ആദ്യത്തെ ഞായറാഴ്ച വാങ്ങിപ്പോയ എല്ലാ ആചാര്യന്മാരെയും, അതായത് വരുന്ന ഞായറാഴ്ച, അതിന് പിന്നീടുള്ള ഞായറാഴ്ച അനീതെ, അടുത്ത ഞായറാഴ്ചയാണ് കൊഹനെ. ഞങ്ങൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ഞാൻ ചോദിച്ചിരുന്ന ഓർക്കുന്നുണ്ടാവല്ലോ, കൊഹനെ കൊഹനെ ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച, അല്ല വാങ്ങിപ്പോയ ആചാര്യന്മാരെ ഓർക്കുന്ന ദിവസം. അടുത്ത അതിന്റെ പിന്നത്തെ ഞായറാഴ്ച അനീതെ ഞായറാഴ്ചയാണ്, എല്ലാ വാങ്ങിപ്പോയവരെ ഓർക്കുന്ന ദിവസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊത്തിനെ ഞായറാഴ്ചയിലേക്ക്, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ സംഭവത്തോടുകൂടി നമ്മൾ വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുന്നതായ അനുഭവമാണ് നമുക്കുള്ളത്. നമ്മുടെ വാങ്ങിപ്പോയ എല്ലാ പിതാക്കന്മാരെയും മാതാപിതാക്കളെയും ആചാര്യശ്രേഷ്ഠന്മാരെയും എല്ലാം ഓർത്ത് അവരോടൊപ്പം ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോകുന്നവരും ചേരുന്നതാണ് വിശുദ്ധ സഭ. അവരുടെ നല്ല മാതൃകകളൊക്കെ പിൻപറ്റുവാൻ തക്കവണ്ണമുള്ള നല്ല അനുസ്മരണങ്ങളിലൂടെയാണ് നമ്മൾ വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതും ശ്രേഷ്ഠമായ കാര്യമാണ്. നമുക്ക് നമ്മുടെ പഠന ഭാഗത്തേക്ക് പെട്ടെന്ന് വരാം. 26 അധ്യായം. ഈ അധ്യായങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ മതോപദേശസാരങ്ങളുടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള കോപ്പികളൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരു നോട്ട്ബുക്കും പേനായും വേദപുസ്തകമൊക്കെ എടുത്ത് വെച്ച് ഇതെല്ലാം ഭംഗിയായിട്ട് എഴുതിയെടുക്കുകയും ഇങ്ങനെ അതിലേക്കൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന ഞാൻ മനക്കോട്ട കെട്ടി വിട്ടിരുന്ന അങ്ങനെയാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈച്ച് ആൻഡ് എവരി വേഴ്സസിലൂടെയൊക്കെ ഞാനൊന്ന് കടന്നു പോയിട്ട് അങ്ങനെ വിശദമായിട്ട് പറയാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ അങ്ങനെ ചെയ്യണം. കഴിവുള്ള എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ 26 അധ്യായത്തിൽ അബൌട്ട് ദ സ്പിരിറ്റ് ഓഫ് മാൻ, മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന അവന്റെ ശരീരവും ആത്മാവും ഉണ്ട്. ഇത് തമ്മിലുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ്, വേർതിരിവിനെ പറ്റിയും അതിന്റെ രണ്ട് തലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേകിച്ച് ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ചെറിയ കുറച്ച് സെന്റൻസുകളിലും കുറച്ച് വാക്യങ്ങളിലും ഒക്കെ ആയിട്ട് ഈ അധ്യായത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നതായ നിങ്ങൾക്ക് അറിവുള്ളതുപോലെ തന്നെ അതിന്റെ പ്രധാന ഒരു ആശയം പറയും. അതിന്റെ ഫുട്നോട്ട് കൊടുത്തിട്ട് അതിന്റെ വേദവാക്യങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേദവാക്യങ്ങളും പറയും. അങ്ങനെയാണല്ലോ മതോപദേശസാരങ്ങള് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ആ പുസ്തകം അല്ലെങ്കിൽ അതിന്റെ നോട്ട്സ് ഒക്കെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും നിങ്ങളൊന്ന് ഗോത്രൂ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെയാണ് അത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആണെങ്കിലും മുന്നേ വെച്ചിട്ട് PDF ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് കയ്യിലിരിക്കുന്ന ഫോണിലൊക്കെ അത് കാണാനും ലൗഡ് സ്പീക്കറിലിട്ടാൽ ഇത് കേൾക്കാനും ഒക്കെ ഒരേ സമയം നിങ്ങൾക്ക് സാധിക്കുകയൊക്കെ ചെയ്യില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഞാനിത് ഇച്ചിരി കാര്യമായിട്ട് ഈ ചാപ്റ്റർ മുതൽ പറയുന്നതിന്റെ കാര്യം കുറച്ച് നിങ്ങളും കൂടെ ഒന്ന് ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്ന് ഒന്ന് ഇച്ചിരി ഒന്ന് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ അങ്ങനെ കാണാപ്പാടം അങ്ങനെ ഹൃദ്യസ്ഥമാക്കി പോകാൻ പറ്റുന്ന ഒരു രീതിയിലല്ല 26 മുതലുള്ളത്. ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള അല്പം ഒരല്പം വേദജ്ഞാനത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല മാർക്കുകളൊക്കെ മേടിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരും ആയതുകൊണ്ട് എനിക്കറിയാം ഞാൻ സംസാരിക്കുന്നത് നല്ല ജ്ഞാനമുള്ള ആൾക്കാരോടായതുകൊണ്ട് നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടായിട്ടേ വരത്തില്ല. നിങ്ങൾ വെറുതെ അങ്ങിരിക്കാതെ ഒരല്പം ഒന്ന് ഇനി മുതലുള്ള പാഠങ്ങളിൽ ഇപ്പം മുതലേ ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മനുഷ്യന്റെ ശരീരം ആത്മാവ് ഇതിന്റെ വ്യത്യാസങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ പുസ്തകത്തിനെ പരമാവധി ഞാൻ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് ഒത്തിരി ഇലാബറേറ്റഡ് ആയിട്ടൊക്കെ പോകാതെ അത് കൈകാര്യം ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. എങ്കിലും ചില വിശദീകരണങ്ങൾ വേണ്ടി വരുന്ന അവസരത്തിൽ അങ്ങനെ എൻ്റെ ആത്മാവിനെ തോന്നിപ്പിക്കുവാണെങ്കിൽ ഞാനത് പറയുകയും ചെയ്തോളാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന പോലെ നമുക്ക് മുൻപിലേക്ക് പോവുകയും ചെയ്യാം. അബൌട്ട് ദ സ്പിരിറ്റ് ഓഫ് മാൻ, ഗോഡ് ഹാസ് ഡിക്രീഡ് കണ്ടംനേഷൻ ആൻഡ് സാൽവേഷൻ ഫോർ മാൻ ഫോർ ബോഡി ആൻഡ് സ്പിരിറ്റ് നോട്ട് ഫോർ ബോഡി എലോൺ ഓർ ഫോർ സ്പിരിറ്റ് എലോൺ. അതായത് ഇവിടെ പറയുന്നത് ദൈവം മനുഷ്യനെ ശിക്ഷയും രക്ഷയും നിശ്ചയിച്ചിരിക്കുന്നത് ശരീരത്തിനും ആത്മാവിനും കൂടെ അല്ലാതെ ശരീരത്തിന് മാത്രമോ ആത്മാവിന് മാത്രമോ അല്ല. അതായത് മനുഷ്യന്റെ രക്ഷ നമ്മളൊക്കെ ഈ കാര്യങ്ങളിലൂടെ കൗദാശിക കർമ്മങ്ങളിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ രക്ഷ പരിപൂർണമായ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആത്മാവിന്റെ രക്ഷ എന്ന് മാത്രം പറയരുത്. നമ്മുടെ ശരീരവും കൂടി രക്ഷയിൽ പൂർത്തീകരണത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ശരീരത്തിന് വളരെയേറെ പ്രാധാന്യം നമുക്കുണ്ട്. നേരത്തെ ചില ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ശവസംസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ 2 വരവിങ്കൽ 1 കൊരിന്ത്യർ 15 അധ്യായവും 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിങ്കിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ ഈ ശരീരം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പക്ഷെ വേറൊരു ശരീരം ദൈവം തരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, ഇതിന്റെ എനർജി എല്ലാം വിഘടിക്കപ്പെട്ട് ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും. ദൈവം അതിന് പുതിയൊരു, അതുകൊണ്ട് അപ്പൊ ഒരു സ്ലീഹ പറഞ്ഞത് ഓരോന്നിനും ഓരോ വിത്തിനും അത് അതിന്റെ ശരീരം ദൈവം കൊടുക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ മണ്ണോട് മണ്ണ് ചേർന്നു എന്ന് നമ്മൾ പറഞ്ഞാലും ആ ശരീരത്തിന് പുതിയൊരു ഒരു റിനോവേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ആത്മാവ് നിത്യതയിൽ നിലനിൽക്കുകയും ചെയ്യുകയാണ്. ആത്മാവ് നിത്യതയുള്ളതാണ്, ഒരു ഇറ്റേണിറ്റി ഉള്ളതാണ്. എന്നാൽ ആത്മാവിനെയും നശിപ്പിക്കുവാനോ രക്ഷിക്കുവാനോ ദൈവത്തിന് സാധിക്കും എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. നമുക്ക് ഈ ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആത്മാവിന്റെ കാര്യം പഠിക്കുമ്പോൾ അതും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് നല്ലതാ. ഈ നോസ്റ്റിസിസം ആദ്യം പ്ലേറ്റോണിസത്തിലായിരുന്നു, പിന്നെ ഈ ജ്ഞാനമതക്കാരൻ നോസ്റ്റിസിസം, അത് കഴിഞ്ഞ് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം മാറ്റർ ഇസ് ഇവിൾ എന്ന് പറഞ്ഞാൽ പദാർത്ഥം തിന്മയാണ്. അതുകൊണ്ട് ശരീരം ദൈവത്തോട് ചേരുകയില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലൊന്നും നിൽക്കത്തില്ല. ഇത് ഒരു ഉടുപ്പ് പോലാണ്. ആ ശരീരം വിട്ടിട്ട് പിന്നെ ആത്മാവ്, ജീവാത്മാവ് പരമാത്മാവിനോട് ചേരുന്നതിനാണ് അവർ മോക്ഷം, നിർവ്വാണം എന്നൊക്കെ പറയുന്നത്. പല മതങ്ങൾ അല്ലെങ്കിൽ ശരീരമാകുന്ന ജയിലിന്റെ ഉള്ളിൽ തടവറയിൽ കിടക്കുന്ന ഒരു ഒരു പ്രിസണറാണ് ആത്മാവ് എന്ന് പറയുന്നത്. പരിപൂർണമായ ബുദ്ധിസത്തിലൊക്കെ പറയുന്ന യഥാർത്ഥ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നിർവ്വാണം ഉണ്ടാകുന്നു അല്ലെ, മോക്ഷം ഉണ്ടാകുന്നു എന്നൊക്കെയാണ്. പക്ഷേ ക്രിസ്ത്യൻ കൺസെപ്റ്റിൽ അങ്ങനെയല്ല. ഈ ശരീരത്തിനും ആത്മാവിനും രക്ഷയുണ്ടെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് അതാണ് നമ്മുടെ യുണീക്നെസ് എന്ന് പറയുന്നത്. അതാണ് യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിലേക്ക് വന്നു, ഇൻകാർണേഷൻ. അപ്പൊ ദൈവം മനുഷ്യ ശരീരം എടുത്തു എങ്കിൽ മാറ്റർ ഇസ് നോട്ട് ഈവിൾ. അത് ദൈവം സൃഷ്ടിച്ച ശരീരം തിന്മയല്ല, ആ പദാർത്ഥം എന്ന് പറയുന്നത് തിന്മയല്ല. അതിനെ ദൈവം വിശുദ്ധീകരിക്കുക, അതിനുവേണ്ടി തന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് നമ്മളെ വായ തുറന്ന് യേശു ക്രിസ്തുവിന്റെ ശരീര യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞ് യേശുവിന്റെ ശരീരത്തോട് താതാത്മ്യം പ്രാപിച്ച് യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിലൊക്കെ നമ്മൾ ഓർക്കുന്നത് പോലെ, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ അവരും തമ്മിൽ ഒന്നാകണം എന്നുള്ളത് ദൈവത്വത്തിന്റെ എസൻസിലേക്കോ ഊസിയായിലേക്കോ ഉള്ള ഒന്നാകലല്ല, ആ ദൈവത്വത്തിലേക്കുള്ള ഒരു കൂടിച്ചേരൽ എന്നുള്ള അർത്ഥത്തിലാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിനും വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം. അതായത് മനുഷ്യന്റെ ആത്മാവിനെ പറ്റി ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ ശരീരമുണ്ട്, ആത്മാവുണ്ട്, ഇത് രണ്ടും നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസവും സാമ്യവും ഒക്കെ ചില കാര്യങ്ങളെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളവരെ ഇപ്പൊ കുറിച്ചിടുകയും പിന്നീട് മെയിൽ ചെയ്ത് എന്നോട് ചോദിക്കുകയും ചെയ്യണം. അതിന് ഉപോത്പദകമായിട്ട് പറയുന്ന കാര്യം വേദഭാഗം മത്തായിയുടെ സുവിശേഷം 10:28 വാക്യ സെയിന്റ് മാത്യു ചാപ്റ്റർ 10:28. ഡു നോട്ട് ഫിയർ ദോസ് ഹു കിൽ ദ ബോഡി ബട്ട് കനോട്ട് kill the സോൾ, ഫിയർ ഹിം ഹു ക്യാൻ ഡിസ്ട്രോയ് ബോത്ത് സോൾ ആൻഡ് ബോഡി ഇൻ ഹെൽ. ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, ആത്മാവിനെ അവർക്ക് കൊല്ലാൻ കഴിയുകയില്ല. എന്നാൽ ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നതിൽ നിന്ന് പ്രത്യേകം ഭയപ്പെട്ടുകൊള്ളുവീൻ എന്ന് തിരുവചനം പറയുക. അപ്പോ നമ്മുടെ ദേഹം ദേഹി, നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കാൻ കഴിയുന്നവനെ രക്ഷിക്കാനോ നശിപ്പിക്കാനോ കഴിയുമെന്നുള്ള ആശയം ഇവിടെ പറഞ്ഞു. രക്ഷ എന്ന സാൽവേഷൻ എന്ന് പറയുന്നത് ശരീരത്തിനും ആത്മാവിനും കൂടി ഉള്ളതാണ്. ആത്മാവിന് മാത്രമല്ല, അല്ലെങ്കിൽ ശരീരത്തിന് മാത്രമല്ല, ശരീരവും ആത്മാവും കൂടി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം എന്നുള്ളതാണ് സഭയുടെ പഠിപ്പിക്കൽ. തിരുവചനം അതാണ്, യേശു ക്രിസ്തു അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലെ ആത്മാവുണ്ട്. ഇനിയും അതിന്റെ ചില പ്രധാന ആശയങ്ങളും കൂടെ ഒന്ന് പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക. രണ്ടാമത് പറയുന്ന കാര്യം, സ്പിരിറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സ്പിരിറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ജസ്റ്റ് ആസ് ദ ബോഡി ഈസ്. അതായത് ശരീരം എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടത്, നമ്മുടെ മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതാ. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആത്മാവ്. അതായത് അതിനൊരു തുടക്കമുണ്ട്, ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനൊരു തുടക്കമുണ്ട്. പക്ഷെ അത് നിത്യതയിലേക്ക് വേണമെങ്കിൽ നിലനിൽക്കും. ദൈവം അതുകൊണ്ട് ദൈവം അതിനെ നരകത്തിലിട്ട് നശിപ്പിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ രക്ഷയുടെ അനുഭവമാണ്. ആ നിത്യതയിലേക്ക് നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ധനവാനായ മനുഷ്യനോട് യേശു ക്രിസ്തു ചോദിച്ചത് നിന്റെ ആത്മാവിനെ നീ കാത്തുകൊള്ളണമെന്നൊക്കെ പറഞ്ഞത്, നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കരുത് എന്നൊക്കെ പറഞ്ഞത്. അല്ലെ, നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ, നമ്മുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന, സൃഷ്ടിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ഇഹലോക ജീവിതത്തിൽ യേശു ക്രിസ്തു കാണിച്ചിരിക്കുന്ന മാർഗത്തിലൂടെ, ഔദാശിക ജീവിതത്തിലൂടെ, നൊയമ്പ് ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, തിന്മയിൽ നിന്നുള്ള വിമുക്തിയിലൂടെ ഒക്കെ നമ്മൾ മുൻപിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭികാമ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ശരീരം ദൈവത്തിന്റെ സൃഷ്ടിയായി പലരും ഓർക്കുന്നത്, ദൈവം മനുഷ്യന്റെ മൂക്കിലോട്ട് ശ്വാസം ഊതിയത് കൊണ്ട് ആ ദൈവത്തിന്റെ ഒരംശം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു എന്ന പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അത് മാറ്റണം. ആ ദൈവിക അംശം, ആ ഊസിയ ഉണ്മയല്ല നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. പിന്നെയോ ദൈവം, ദൈവത്തിന്റെ ഒരു സൃഷ്ടിയ, ആത്മാവെന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ സൃഷ്ടിയ. ദൈവം ജീവശ്വാസം ഊതിയിട്ട് തന്നെയാണ് നമുക്ക് നൽകിയത് എങ്കിൽ തന്നെയും അത് ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് തിരിച്ചറിയണം. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ നമ്മളും ദൈവ അല്ലെങ്കിൽ ആ ഊസിയായാലും ആ ഉണ്മയിൽ നമ്മൾ ഒന്നായിരിക്കും. അല്ലെങ്കിൽ ആദാം എന്ന് പറയുന്നത് തൃത്വത്തിലെ അല്ലെങ്കിൽ ദൈവത്വത്തിലെ നാലാമതൊരാളായിട്ട് മാറും. അങ്ങനല്ല, ആദാമിന് കൊടുത്തിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് ഒരു സൃഷ്ടിയ, ക്രിയേഷൻ ഓഫ് ഗോഡ്. അതുകൊണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ അതിന് നിത്യത ഉണ്ട് ദാനം. അത് ദൈവത്തിന്റെ ദാനമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം. ആശയങ്ങളിലേക്ക് നമുക്ക് താഴോട്ട് വരാം. ശരീരം ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന പ്രകാരം ആത്മാവ്, അതായത് മനുഷ്യനിൽ ദൈവം നൽകിയിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ്. എന്നിട്ട് ഇവിടെ പറയുന്ന കാര്യം, though the spirit is created intelligent and eternal, it is not without impediments. The teaching of some people that the spirit of man is a part of God and not created, and so it is not subject to condemnation, is a great heresy and something that drags human beings to serious calamity. അതായത് ആത്മാവ് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് ദൃഢബുദ്ധിയോട് കൂടിയതും അവസാനമില്ലാത്തതുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും തുടസ്സമില്ലാത്തതല്ല. അതായത് അതിനൊരു തുടക്കമുണ്ട്, അതിനൊരു തുടക്കമുണ്ട്, അത് ക്രിയേഷനാണ്, അതിനൊരു തുടക്കമുണ്ട്. എന്നാൽ അത് നിത്യതയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ആത്മാവ് ദൈവത്തിന്റെ ഒരു അംശമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതല്ലെന്നും അതിനാലായത് ശിക്ഷയ്ക്ക് ഭാഗമായി തീരുന്നതല്ലെന്നും ചിലർ പറയുന്ന ഉപദേശം വലിയ വേദവിപരീതവും മനുഷ്യരെ വലിയതായ ആപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതും അത്രേ. അതായത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അവരുടെ ശരീരം ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യമാണെങ്കിലും സൃഷ്ടി തന്നെയാണ് അല്ലേ? ദൈവത്തിന്റെ സ്വരൂപമായതുകൊണ്ട് സാദൃശ്യമായതുകൊണ്ട് ദൈവം തന്നെയാണ് നമ്മൾ പറയുന്നില്ല, അത് സൃഷ്ടിയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ മനുഷ്യനിൽ ദൈവം നൽകിയിരിക്കുന്ന ആ ആത്മാവും ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ്, ക്രിയേഷൻ ഓഫ് ഗോഡാണ്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 1:27 ദൈവം തന്റെ സാദൃശ്യത്തിൽ ആദാമിനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ സൃഷ്ടിച്ചു, താൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവ് ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന രണ്ട് മൂന്ന് വേദഭാഗങ്ങൾ കൂടി പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കാം. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് വളരെ കൃത്യമായി വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. സഖരിയാവിന്റെ പുസ്തകം 12:1 ആരെങ്കിലും ഉണ്ടോ ഇന്ന് വേദപുസ്തകം വായിക്കാനായിട്ട്? വായിക്കാവോ? സഖരിയാവ് 12:1 ആരാ വായിക്കുന്നേ? ഓക്കെ ഓക്കെ ആന്റി വായിച്ചാട്ടെ. ലില്ലി ആന്റി ദിവസം വായിക്ക. സക്കറിയ 12:1.
ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശത്തിൽ ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്.
അതായത് മനുഷ്യന്റെ ആത്മാവിന്റെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാടെന്ന് പറയുന്നത്, അതായത് ദൈവം മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിച്ചതാണെന്ന് സംശയ ലേശം എന്നീ ഇവിടെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. Thus says the Lord, who stretched out the heavens and founded the earth and formed the human spirit within. മനുഷ്യന്റെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ച് മനുഷ്യന്റെ ഉള്ളിൽ നൽകിയിരിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാവ് 42:5 എന്ന് വായിക്കാവോ? Isaiah 42:5. ഇതിനകത്ത് നോട്ട് ചെയ്യാത്ത ഒരു വാക്യമാണ്, ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു വാക്യം എടുത്ത് പറയാം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയാ. വായിക്കൂ.
ആകാശത്തെ സൃഷ്ടിച്ച
കേക്കാം.
ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെ പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർ പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ
ദൈവം. അതായത് മനുഷ്യന് ശ്വാസം കൊടുത്തു. ശ്വാസം എന്നുള്ളത് റൂഹ എന്നുള്ള ഹീബ്രു വേർഡ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്, റൂഹ എന്ന് തന്നെയുള്ള വാക്ക് ഉപയോഗിച്ചു. അപ്പൊ മനുഷ്യന് ദൈവം അത് നൽകുകയാണ്, നിർമ്മിച്ച് നൽകിയിരിക്കുന്നതാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. വീണ്ടും 57-ാം അധ്യായം വായിക്കണമെന്നില്ല, 57-ാം അധ്യായം 16-ാം വാക്യം സഭാപ്രസംഗിയുടെ പുസ്തകം. അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, മനുഷ്യൻ മരിച്ചു കഴിയുമ്പോഴത്തേന് സംഭവിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 12:7. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് തന്നെ ദൈവം നൽകിയതാണെങ്കിലും അതൊരു നിത്യതയ്ക്ക് വേണ്ടി നൽകിയിരിക്കുക, അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അത് മടങ്ങിപ്പോവുകയും ചെയ്യുകയാണ് യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവെങ്കിൽ സംഭവിക്കുന്നത്. ഈ ശരീരവും ആത്മാവും കൂടെ കൂടി ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യത്തിന് വേണ്ടി ന്യായവിധിക്ക് വേണ്ടി നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒത്തിരി വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ സോള, സ്പിരിറ്റ്, മൈൻഡ്, ഇന്റലിജന്റ്, പിന്നെ മനുഷ്യന്റെ കോൺഷ്യസ് അല്ലെങ്കിൽ ന്യൂമറ്റോളജിയും ഡേ ടു ഡേ കൺസെപ്റ്റും ഡ്യുവലിസ്റ്റിക് ആന്റാഗോണിസവും അല്ലെങ്കിൽ പാന്തയിസ്റ്റിക് തിയറി ഒക്കെ ഒന്ന് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അത്രയൊന്നും വിശദമായിട്ട് പോകുന്നില്ല. ഇത്രയും മനസ്സിലാക്കുക, ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ആത്മാവിനെ നൽകിയിരിക്കുന്നു. ഈ ശരീരവും ആത്മാവും കൂടിയാണ് രക്ഷയോ ശിക്ഷയോ ഏതാണെന്ന് വെച്ചാൽ കർത്താവിന്റെ 2-ാമത്തെ എഴുന്നള്ളത്തിങ്ങൾ പ്രാപിക്കാനായിട്ട് നിൽക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് മരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ ശരീരത്തോട് കൂടി ചേർന്ന് അത് ന്യായവിധിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരും എന്നുള്ള, എന്നിട്ട് അതിനെ കൊല്ലുകയോ ജീവിപ്പിക്കുകയോ ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്നുള്ളതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വയ്ക്കുകയാണ്. അടുത്ത 27-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 27-ാം അധ്യായത്തിൽ നമുക്ക് പറയുന്ന എബൌട്ട് സിൻ ആണ്, പാപത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങളാണ്, പാപത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം പാപം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഒരു കാര്യമല്ല. പാപം ദൈവത്തിന്റെ സൃഷ്ടിയൊന്നുമല്ല. ഈ ആദാമിന്റെ അനുസരണ ലംഘനം മൂലമാണ് അല്ലെങ്കിൽ അനുസരണക്കേട് മൂലമാണ് പാപം ഉണ്ടാകുന്നത്. ആ പാപം സകല മനുഷ്യരിലേക്കും ശിക്ഷാവിധിക്ക് യോഗ്യമായിട്ട് പകരപ്പെടുന്നുണ്ട്. അതിനാണ് നമ്മൾ ഒറിജിനൽ സിൻ എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലായി. ഇച്ചിരി ഡെപ്ത് ഉള്ള വിഷയമാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു. ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ചാറ്റമഴ തിരിഞ്ഞ് പനിയൊക്കെ പിടിച്ചിട്ടുള്ളെങ്കിൽ ഡോക്ടർ ചോദിക്കും അതിന് പാരസെറ്റമോളോ അല്ല ടാലിനോളോ ഒക്കെ തന്നുവിടും. എന്നാൽ കുറച്ചുകൂടെ വിശദമായിട്ട് ഡോക്ടറിന് പരിശോധിക്കേണ്ട ഒരു അസുഖമാണെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളോട് വാ വിളിക്കാൻ പറയും, നമ്മൾ ആ ഇ എന്ന് പറയാൻ പറയും, ഈ ഊ എന്ന് വെക്കാൻ പറയും, ഊ നോക്കും, എന്നിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കും, എന്നിട്ട് വേറെ നമ്മുടെ ആഹാര കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. എന്നിട്ടും ഡോക്ടറിന് തൃപ്തിയായില്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ അപ്പനോ അമ്മയ്ക്കോ ഈ അസുഖം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. എന്താ അതിന്റെ അർത്ഥം? അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഈ പറയുന്ന ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ചില അസുഖങ്ങളുണ്ട്. അതെന്തുകൊണ്ടാ? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു വ്യക്തിയാണ് ഈ ലോകത്തിലുണ്ടായിരിക്കുന്നതെങ്കിൽ എന്ത് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ജീനുകൾ അല്ലേ? എന്നേക്കാൾ കൂടുതൽ ഈ വിഷയത്തിലൊക്കെ അറിവുള്ള ഡോക്ടർമാരും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെന്ന് അറിയാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആദ്യ മനുഷ്യന്റെ ആ പാപം മനുഷ്യന്റെ ഒരു സ്വഭാവം ആ സ്വഭാവമായിട്ട് അങ്ങ് മാറുകയും ദൈവശാപത്തോടുകൂടി അത് ഓരോ മനുഷ്യനിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ധാരാളം പേരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഇത് എനിക്ക് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വിശദമായിട്ട് ഇത് പറയുന്നത്. റോമാലേഖനം 5:18-19 നമ്മൾ വായിക്കുന്നത് ഒന്ന് വായിക്കാവോ? റോമൻസ് 5:18. ആ
അങ്ങനെ ഏറെ ബന്ധനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏറെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതികരണം വന്നു.
അതാണ് ഏകന്റെ ലംഘന തലത്തിൽ. അതിനകത്ത് മുഴുവൻ ഈ റോമലേഖനം അഞ്ചാം തീയതി നിങ്ങൾ ഇരുന്ന് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരിക. ഇരുന്ന് നിർബന്ധമായിട്ടും വായിക്കണം. വായിച്ചിട്ട് വേണം സംശയങ്ങൾ. വായിക്കാതെ സംശയം ചോദിക്കരുത്, വായിച്ചിട്ട് സംശയം ചോദിക്കണം. റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്ന കാര്യം, ഏകന്റെ ലംഘനത്താൽ പാപം എല്ലാവരിലും വാണതുപോലെ, പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഏകന്റെ അനുസരണത്താൽ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകാനുള്ള ഒരു വഴിയും തുറക്കപ്പെട്ടു. നമ്മൾ ആ വഴിയിലൂടെ നടന്ന് അത് അറ്റൈൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതായ കാര്യം റോമാലേഖനത്തിൽ ഉറപ്പിക്കുന്ന, ദെയർഫോർ ജസ്റ്റ് ആസ് വൺ മാൻസ് ട്രസ്പാസ് ലെഡ് ടു കണ്ടംനേഷൻ ഫോർ ഓൾ, സോ വൺ മാൻസ് ആക്ട് ഓഫ് റൈറ്റിയസ്നെസ് ലീഡ്സ് ടു ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ലൈഫ് ഫോർ ഓൾ, എല്ലാവർക്കും നിത്യജീവന് കാരണമായിട്ട് തീർന്നു. അപ്പോൾ ദൈവം തമ്പുരാൻ ദൈവത്തിന്റെ ആ അനുഗ്രഹത്തിലേക്ക് നമ്മൾ വരുന്നത് ഏക മനുഷ്യനായിരിക്കുന്ന ആദാമിലൂടെ വ്യാപിച്ച പാപത്തിൽ നിന്ന് വിമോചനം അതാണ് ഒറിജിനൽ സിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദാറ്റ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ലയബിൾ ടു ബി കണ്ടംഡ് ബിക്കോസ് ഓഫ് ഒറിജിനൽ സിൻ, ബട്ട് ഓൾസോ ഓൾ ആർ കണ്ടംഡ് ബിക്കോസ് ഓഫ് സിൻസ് ഓഫ് ദെയർ ആക്ഷൻസ്. ഇനി കർമ്മപാപം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഒറിജിനൽ സിൻ. ഒറിജിനൽ സിന്നിൽ നിന്ന് അതിന് ശിക്ഷാവിധിക്ക് യോഗ്യന്മാരായി തീർന്നു, യേശുക്രിസ്തു കാൽവരിയിലൂടെ നമുക്ക് രക്ഷ നൽകി. എന്നാൽ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് മാമോദീസയിലൂടെ മോറോൻ അഭിഷേകത്തിലൂടെ ഒക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വന്നതിന് ശേഷം സകലരും ദൈവസന്നിധിയിൽ കുറ്റക്കാരായിരിക്കുന്നു. കർമ്മപാപം മൂലം, നമ്മുടെ ആക്ഷൻസ് മൂലം, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങളും ഉണ്ട് എന്ന് ചുരുക്കത്തിൽ. അതാ ഇത്രേ ഉള്ളൂ. ഒന്ന് ഒറിജിനൽ സിൻ, മറ്റൊന്ന് സിൻ ബൈ ആക്ഷൻ, അല്ലെങ്കിൽ സിൻസ് ഓഫ് ദെയർ ആക്ഷൻസ്, നമ്മുടെ ആക്ഷൻ മൂലം അല്ലെങ്കിൽ കർമ്മപ്രദത്തിലുണ്ടാകുന്ന തെറ്റുകൾക്കാണ് കർമ്മപാപം എന്ന് പറയുന്നത്. അങ്ങനെ കുറ്റക്കാരായിട്ട് തീരുന്നു. മനുഷ്യരിൽ ഒരുത്തൻ പോലും പാപമില്ലാത്തവനല്ല എന്ന് പറയുകയാണ്. അതിന് പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് വായിക്കാമോ? ഗലാത്തി ലേഖനം 3:22 വാക്യം വായിച്ചേ. ഗലാത്തിയർ 3:22.
അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അങ്ങനെ അതിനകത്ത് 9:12 വരെയല്ലേ?
അത് റോമർ ആന്റി വായിച്ചു. അത് വായിച്ചു. റോമർ 3:9-12 വരെ വായിച്ചു. വായിച്ചു ആന്റി എടുത്ത് വെച്ചേക്കുന്ന വായിച്ചു. റോമർ 3:9-12.
ആകയാൽ എന്ത് നമുക്ക് വിശേഷം? ആകയാൽ എന്ത് നമുക്ക് വിശേഷം ഉണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴേ എന്ന് നാം മുൻപേ അറിവ് ചെയ്തുവല്ലോ.
അത് മതി. ഇനി ഒത്തിരി വിശദമായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് യഹൂദന്മാരും പ്രജാതി എല്ലാവരും പാപത്തിന് കീഴാകുന്നു എന്നാണ് റോമാലേഖനം 3:9 മുതൽ 12 വാക്യങ്ങളിൽ, ഗലാത്തിയർ 3:22, സങ്കീർത്തനം 14:3 നമ്മൾ വായിക്കുന്നത്, 14 സങ്കീർത്തനം 3 വാക്യത്തിൽ, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന. 1 യോഹന്നാൻ 1:8 വായിക്കുന്നത്, 1 ജോൺ 1:8 വായിക്കുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. 1 രാജാക്കന്മാർ 8:46 1 കിങ്സ് 8:46 വായിക്കുന്നത്, പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ എന്ന് പറയുക. സഭാപ്രസംഗിയുടെ പുസ്തകം 7:20 എക്ലീസിയാസ്റ്റസ് 7:20, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. അപ്പൊ ഇവിടെ എല്ലാം പറയുന്നത് എല്ലാവരും പാപം, തങ്ങളുടെ കർമ്മം വഴിയായിട്ട് പാപം എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നു എന്നാണ്. എന്നാൽ പാപം എന്നത് മനുഷ്യർ പ്രകൃതിയാലെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല. എന്നാൽ ദൈവം പാപം സൃഷ്ടിച്ച് മനുഷ്യന് നൽകിയതൊന്നുമല്ല, അത് സൃഷ്ടിയല്ല. അതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 7:29 വാക്യത്തിൽ ഒന്ന് വായിക്കാവോ ആന്റി? സഭാപ്രസംഗിയുടെ പുസ്തകം 7:29 വാക്യം, എക്ലീസിയാസ്റ്റസ് 7:29. ഇംഗ്ലീഷിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, സി ദിസ് അലോൺ ഐ ഫൗണ്ട് that God made human beings straight forward. അതായത് മനുഷ്യനെ നന്മയിൽ ജീവിക്കുവാൻ, നേരുള്ളവനായി മനുഷ്യനെ ഉണ്ടാക്കി എന്ന്. വായിക്കാവോ ആന്റി? 7:29. സഭാപ്രസംഗം 7:29.
പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് ഞാൻ നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ.
7:29 ആണോ വായിക്കുന്നത്? സഭാപ്രസംഗം അത് സദൃശ വാക്യമായിരിക്കും വായിക്കുന്നല്ലേ.
അല്ല സഭാപ്രസംഗി ഏഴിന്റെ ഏഴിന്റെ ഇരുപത്തി
ഒൻപത്.
അതെ അതെ. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു.
അതെ അതെ, അത് മതി മതി. മനുഷ്യനെ ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു. സീ ദിസ് അലോൺ ഐ ഫൗണ്ട് ദാറ്റ് ഗോഡ് മേഡ് ഹ്യൂമൻ ബീങ് സ്ട്രേറ്റ് ഫോർവേഡ്. ദാറ്റ് മീൻസ് ഗോഡ് ക്രിയേറ്റഡ് മാൻ സ്ട്രേറ്റ് ഫോർവേഡ്. അതാണ്, ദൈവം മനുഷ്യനെ നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ അവന്റെ പ്രവർത്തനം മൂലം ആ കൽപ്പന, അവന്റെ ഉള്ളിൽ ഉള്ള ഫ്രീഡം ദൈവം കൊടുത്തിട്ടുണ്ട്. ഫ്രീ വില്ലെന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി അടിസ്ഥാനമായിട്ട് പറയുമ്പോൾ അത് മനസ്സിലാകും. നിങ്ങൾക്കറിയാം, ഈ ഭൂമുഖത്ത് ധാരാളം പക്ഷികളും മൃഗങ്ങളും ജന്തുക്കളും ഒക്കെ ഉണ്ട്. അതായത് മിടുക്കരായിട്ടുള്ള ധാരാളം മൃഗങ്ങളും ജന്തുക്കളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാവല്ലോ ഈ ഹണിബി, ഹണിബി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് അതിന്റെ ഒരു ഹെക്സാഗൺ ഷേപ്പിലാണ് ഹണി കോംബ് ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടുണ്ടാക്കുന്ന ഒരു ഹെക്സാഗൺ ഷേപ്പിലാണ്. ഒരു ഒരു മനുഷ്യർക്ക് ഈ ഒരു 6 വശങ്ങളിലുള്ള ഒരു മനുഷ്യനെ കൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. എന്തായാലും മെഷീനറി ഒക്കെ ഉപയോഗിച്ച് സാധിക്കുമായിരിക്കാം. പക്ഷെ തേനീച്ച ഉണ്ടാക്കുന്നതിന് അത്രയും കൃത്യമായിട്ട് ഒരു ഹെക്സാഗൺ ഷേപ്പില് ഈ ഹണി, ഈ അട, അട, തേനട ഉണ്ടാക്കാനായിട്ട് അതിനകത്ത് തേൻ ശേഖരിച്ചു വെക്കുന്നത്, അത് സാധിക്കാതെ വരും അല്ലേ. അതുകൂടാതെ ഇതിന് വാഗൺ ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ ഹണി ബീക്ക്. അതായത് അത് എവിടെയാണ് ഈ പൂമ്പൊടി ഉള്ളതെന്ന് ഇത് ഒരു പ്രത്യേക രീതിയിൽ വന്ന് മറ്റുള്ള തേനീച്ചകളുടെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുമ്പോഴത്തേന് മറ്റു തേനീച്ചകൾക്കെല്ലാം ഇത് മനസ്സിലാകുകയും ഇന്ന നോർത്തേൺ സൈഡില് ഇത്ര ദൂരത്തിനപ്പുറത്ത് ഇന്ന ഇന്ന തോട്ടത്തില് പൂ അവിടെ പൂവ് വിരിഞ്ഞു നിൽക്കുന്നു, അവിടുന്ന് നമ്മൾ പൂമ്പൊടി ശേഖരിച്ച് അവിടുന്ന് നെക്ടാർ ശേഖരിച്ച് നമുക്ക് കൊണ്ടുവരാം, ദെൻ നമുക്കത് ഹണിയായിട്ട് മാറ്റാം എന്നുള്ള ഒരു ആശയം അവർക്ക് കിട്ടി. അങ്ങനെ വാഗൺ ഡാൻസ് എന്ന് പറയുന്നത് ഹണിബിയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്കറിയാം സാൽമൺ എന്ന് പറയുന്ന മത്സ്യം ഏകദേശം 10,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ലൈഫ് സ്പാൻ പൂർത്തിയാകുന്ന സമയത്തേക്ക് എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ തന്നെ ഈ വെള്ളത്തിലൂടെ മുഴുവൻ പോയിട്ട് ചാടി മറിഞ്ഞു എല്ലാം അത് തിരിച്ചു വരും എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാനഡയിലെ ധാരാളം ഏരിയകളിൽ ഈ സാൽമണിന്റെ ലൈഫ് സ്പാൻ ഇങ്ങനെ ഒരു റൊട്ടേഷനായിട്ട് വരുന്ന ധാരാളം ഇടങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതും കൂടി ഞാൻ സൂചിപ്പിക്കുന്നു, നിങ്ങൾക്ക് പരിചയമുള്ള കാര്യമാണ്. ഇനി അതല്ലെങ്കിൽ ആർട്ടിക് ടേൺ എന്ന് പറയുന്ന ഒരു കിളിയുണ്ട്, ദേശാടനക്കിളി. അത് ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് യാത്ര ചെയ്തിട്ട് അന്റാർട്ടിക്കിൽ ചെന്നിട്ടാണ് ഇത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവിടുന്ന് വീണ്ടും അത് 71,000 കിലോമീറ്ററോളം എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒരു ദേശാടനക്കിളിയാണ് ഈ ആർട്ടിക് ടേൺ എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് അവിടുന്ന് വിരിഞ്ഞിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ കിളിയുടെ കുഞ്ഞുങ്ങളാണ് മുൻപിൽ പറക്കുന്നത്. തിരിച്ച് എവിടെ നിന്ന് അപ്പനും അമ്മയും പുറപ്പെട്ടോ അവിടേക്ക് തിരിച്ചു പറക്കുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജന്തുമൃഗാദികൾക്കല്ല, അല്ലെങ്കിൽ ബീവർ, ബീവർ നിങ്ങൾക്കറിയാം, പിന്നെ ജസ്റ്റിൻ ബീവറിന്റെ കാര്യമല്ല പറയുന്നത്, നമുക്ക് ബീവർ എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടല്ലോ അണ്ണാനെ പോലെ ഇരിക്കുന്നത്, അത് ഈ വലിയ ഡാം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം, മരങ്ങളൊക്കെ മുറിച്ചിട്ടിട്ട് ഡാം ഉണ്ടാക്കി മീൻ പിടിക്കുന്നതിന് ഒരു എഞ്ചിനീയറാണ് ബീവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഈ മൃഗങ്ങൾക്ക് ഇത്രയേറെ പ്രത്യേകത ഉണ്ടായിരിക്കുന്നതിന് മനുഷ്യൻ എന്താണ് ഇതിൽ നിന്ന് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഹണിബിയോട് നമ്മൾ പറയുക ഹെക്സാഗൺ ഷേപ്പിൽ ഇനി ഉണ്ടാക്കണ്ട, നീ ഇനി വട്ടത്തിലൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ചെയ്യത്തില്ല. അതിന്റെ തേനട വട്ടത്തിലോ ചതുരത്തിലോ അത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ചെയ്യത്തില്ല. അതായത് അതിന് അങ്ങനെ ദൈവം ക്രമീകരിച്ചേക്കുന്ന ഒരു ബുദ്ധിയാണത്. അത് വേറൊരു 5 വശമുള്ളതായിട്ടോ 4 വശമുള്ളതായിട്ടോ ഒരിക്കലും അത് ഉണ്ടാക്കത്തില്ല. ഇല്ലെങ്കിൽ പശു പണ്ട് തൊട്ടേ പുല്ല് തന്നെയാണ് തിന്നെ. മനുഷ്യനോ, മനുഷ്യനുള്ള വ്യത്യാസം എന്താ? അല്ലെങ്കിൽ ബീവർ ഇതുപോലെ ഡാം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവന് ഒരു സിവിലൈസേഷൻ ഒന്നും ഉണ്ടാക്കിയതായിട്ട് നമുക്ക് അറിയാൻ പാടില്ല. ആർട്ടിക് ടേൺ ഇങ്ങനെ അന്റാർട്ടിക്കിലോട്ടല്ലാതെ മറ്റൊരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യാൻ പറഞ്ഞാൽ അത് യാത്ര ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞത് ചില കഴിവുകളൊക്കെ പക്ഷി മൃഗാദികൾക്കുണ്ടെങ്കിലും അവരിൽ നിന്നെല്ലാം മനുഷ്യനെ വിഭിന്നമാക്കുന്ന കഴിവ് എന്ന് പറയുന്നത് അവന്റെ ഫ്രീ വില്ല ദൈവം നൽകിയിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ് മനുഷ്യന് വേണ്ടി ദൈവം ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും അല്ലെങ്കിൽ ദൈവ ആത്മാവ് നമ്മളിൽ ലഭ്യമായിരിക്കുന്ന ദൈവത്തിന്റെ തന്നെ ആത്മാവ് അത് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ആ ഞാൻ പറയുന്ന ആ തത്വത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളണം. ആ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആത്മാവ് അതും കൂടെ കൊണ്ട് മനുഷ്യനെ സംസാരിക്കാൻ, വിവേചിച്ചെറിയാൻ, സംസ്കാരങ്ങൾ ഉണ്ടാക്കാൻ. നമ്മൾ പണ്ടൊന്നും വീടുണ്ടാക്കിയ പോലല്ല മനുഷ്യനിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഓരോ ദിവസവും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം മൈക്രോസോഫ്റ്റുകാർ തന്നെ ഓരോ 2008 പിന്നെ വിൻഡോസ് 5 8 ഒക്കെ ഉണ്ടാക്കി അതിനുശേഷം പിന്നെ അല്ല വിൻഡോസിന്റെ 7 ഉണ്ടാക്കി, പിന്നെ 8 ഉണ്ടാക്കി, ഇന്റർനെറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും ഔട്ടർനെറ്റ് എന്നും പറഞ്ഞ് പുതിയൊരു കാര്യത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജികളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന മനുഷ്യന് ഇത്രയേറെ ഉയരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, മറ്റ് മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട്. എന്നാൽ ആ മനുഷ്യന് ദൈവത്തിന്റെ ആ ശക്തി മനുഷ്യന്റെ ഉള്ളിൽ ലഭിച്ചിരിക്കുക, അവന്റെ സ്വരൂപം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആത്മാവിലും ജീവശ്വാസം ദൈവ നൽകിയിരിക്കുന്ന ആ ജീവശ്വാസത്തിലും മനുഷ്യൻ ജീവിക്കെ തന്നെ അവൻ എത്ര അധമനാകാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഒരേ ഒരു സമയം അവന് ഉന്നതനാകാനും സാധിക്കും, അധമനാകാനും സാധിക്കും. പക്ഷിമൃഗാദികൾ കാണിക്കാത്ത എല്ലാ തോന്നിവാസങ്ങളും മനുഷ്യൻ കാണിക്കും. ആണും ആണും കൂടെ ഒരിക്കലും പക്ഷികൾ ഇണചേരത്തില്ല, മനുഷ്യൻ ചെയ്യും. പിഞ്ച് കുഞ്ഞുങ്ങളെ ഇണചേർക്കത്തില്ല, പിഞ്ച് കുഞ്ഞുങ്ങളെ ഒരു വലിയ ഒരു കാളയോ കഴുതയോ കുഞ്ഞൊരു ക്രാവിനെ ഇണചേരാനായിട്ട് ക്ഷണിക്കത്തില്ല, മനുഷ്യൻ ചെയ്യും. മനുഷ്യൻ ചെയ്യും, മനസ്സിലായോ? അതാണ് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ പാപം, അനുസരണക്കേട്. അവന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ദൈവം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിനെ തെറ്റായിട്ട് മനുഷ്യൻ വിനിയോഗിച്ചാണ് ഈ തിന്മയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ കൽപ്പന ലംഘനം മൂലം, ദൈവം പാപം സൃഷ്ടിച്ച് മനുഷ്യന് നൽകിയതല്ല, അവന്റെ കൽപ്പന ലംഘനം മൂലമാണ്, മറ്റൊരു വിഷയമാണ്, ഞാൻ പിന്നീടൊരു അവസരത്തിൽ എടുത്തോളാം. ആദ്യം ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് മാലാഖമാരെ ആയിരുന്നു. ആ മാലാഖമാർക്ക് പറ്റിയ അബദ്ധം നമ്മൾ ഇരമ്യ പ്രവചനത്തിൽ സിയ പ്രവചനത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. മാലാഖമാര് സൃഷ്ടിച്ചിട്ട് ദൈവം അനുഗ്രഹീതമായിട്ട് ഈ പീതരത്നങ്ങൾ കൊണ്ടും വജ്രങ്ങൾ കൊണ്ടും ഒക്കെ സൃഷ്ടിച്ചു. പക്ഷെ അത് ദൈവത്തോട് സമനാകുവാൻ തക്കവണ്ണം അവൻ ശ്രമിച്ചതുകൊണ്ട് അവനെ ദൈവം താഴ്ത്തിക്കളഞ്ഞു എന്നുള്ളതാണ് എസ്കിയൽ പ്രവചനം. എസ്കിയൽ പ്രവചനം 28 അധ്യായത്തില് നമ്മൾ വായിക്കുന്നതായ കാര്യം, എസ്കിയൽ പ്രവചനം 28 അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏതിനിലായിരുന്നു? താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ലം, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകു വിടർത്തി മരക്കിന് കെരൂപായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അതായത് ദൈവം മാലാഖമാരെ സൃഷ്ടിക്കുകയും അതിന്റെ തലവനായി ലൂസിഫർ, ലൂസിഫർ എന്നുള്ള വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്, ലൂസിഫറിന്റെ കാര്യം ഇവിടെ പറയുന്നത്, എങ്ങനെ തിന്മയിലേക്ക് പോയി എന്നുള്ള. ആദ്യം ദൈവം ഒരു സൃഷ്ടി നടത്തിയിരുന്നു. ആ ലൂസിഫറിന് പാടാൻ നല്ല കഴിവുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം, ശിയ പ്രവചനം 14 അധ്യായത്തില്, ഇത്രയേറെ ശ്രേഷ്ഠമായിട്ട് നിർമ്മിക്കപ്പെട്ട ഈ ലൂസിഫർ അല്ലെങ്കിൽ ഒരു ഒരു മാലാഖ, അദ്ദേഹം പറഞ്ഞതായ കാര്യം എന്താണെന്ന് അറിയാമോ? അങ്ങനെ അദ്ദേഹത്തിന് അഹങ്കാരം കൂടി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞ കാര്യമാണ് യെശയ്യാവ് 14:12 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അരുണോദയപുത്രനായ ശുക്ര, ദ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി എന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അങ്ങനെ ഒരു സൃഷ്ടി പാതി നടത്തിയിരുന്നു. ആ മാലാഖമാര് വീണതിന് ശേഷമാണ്, അതാണ് പൈശാചിക ശക്തിയായിട്ട് നിൽക്കുന്നതെന്നൊരു പഠനം, പിന്നെ സഭയുടെ ഡോക്മയായിട്ടൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പഠനമുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു ആശയം പറയാനായിട്ട് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ മാലാഖമാർക്ക് ദൈവം കൊടുത്തിരുന്നു നന്മയിൽ ജീവിക്കാനായിട്ടൊരു അവസരം, പക്ഷെ അവിടെയും ലംഘനം, അഹങ്കാരം, നിഗളം വന്നിട്ട് ദൈവത്തോട് സമനാകാൻ ശ്രമിച്ചു. ദൈവം അതിനെ വെട്ടി താഴെക്കളഞ്ഞു എന്നുള്ളത് നമ്മൾ വായിക്കുക. പിന്നീടാണ് മനുഷ്യനെ ഭൂമിയിൽ വെക്കുന്നത്. അപ്പം ദൈവത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനുഷ്യൻ ഈ, അതുകൊണ്ടാണ് എന്തുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാ മനുഷ്യനോട് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞത് എന്ന്. ഈ ഈ ഒരു അനുഭവം ദൈവത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നേരത്തെ ഒന്നും പറയാതെ ഒരു തന്നെ ഏൽപ്പിച്ചായിരുന്നു അവൻ അഹങ്കാരവും നിഗളവും തുടങ്ങിക്കഴിഞ്ഞപ്പോ ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാ പിന്നീട് മനുഷ്യനെ പീതരത്നം കൊണ്ടൊന്നുമല്ല, മണ്ണിൽ നിന്ന്, പൊടിയിൽ നിന്നുണ്ടാക്കുക, അത്രമാത്രം താഴത്തെ ഒരവസ്ഥയിൽ നിന്നുണ്ടാക്കി. പക്ഷെ ദൈവം അവന് ജീവശ്വാസം നൽകുകയും ആത്മാവിനെ നൽകുകയും ഒക്കെ ചെയ്തു. എന്നാൽ ആ മനുഷ്യനോട് ഒരു കൽപ്പനയും കൂടെ കൊടുത്തു. ഇതെല്ലാം മനോഹരമായിട്ട് സൃഷ്ടിച്ചതിന് ശേഷം ഒരു കൽപ്പനയും കൂടെ കൊടുക്കുന്നുണ്ട്. നീ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും ജീവവൃക്ഷത്തിൽ നിന്നും ഫലം പറിച്ചു തിന്നരുത് എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും കഥയും കൂടെ എന്നെ പുറകെ മനസ്സിലാക്കുവാണെങ്കിൽ നമ്മുടെ സംശയങ്ങളങ്ങ് മാറിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് എടുത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതാണ് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന, അതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ സ്വതവേ മനുഷ്യന് തിന്മയിലേക്ക് ചായാനായിട്ട് ഒരു താല്പര്യം കൂടി. ഈ തിന്മ ആദാമിന് ആദ്യത്തെ അനുഭവം, അതായത് പറദീസായിൽ നിന്ന്, ഏതെന്റെ പറദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ ജീവിക്കാനാണ് ദൈവത്തിന് ആഗ്രഹം. പക്ഷെ ആ പിശാജാണ് ഏത് പിശാജ്? ലൂസിഫർ. നേരത്തെ വെട്ടേറ്റ് നിലത്ത് വീണവൻ, അവിടുന്ന് അവന് ദേഷ്യം വന്നിട്ട് എന്റെ സ്ഥാനം മറ്റൊരുത്തം കൈയടക്കുന്നു എന്ന് കരുതിയാണ് ഹവ്വ അമ്മച്ചിയെ വന്ന് പിടിക്കുന്നതും, ആ ഹവ്വ അമ്മച്ചി വഴിയായിട്ട് പാപം മനുഷ്യനിലേക്ക് ആദേശിക്കുന്നതും, അവര് നഗ്നത തിരിച്ചറിയുന്നതും, അങ്ങനെ തിന്മയിലേക്ക്, അതായത് പഴം പഴുക്കുന്നതിന് മുൻപേ അവര് ഭക്ഷിച്ചു എന്നുള്ളതാ. ഈ ഈ ശാരീരികമായിരിക്കുന്ന വേഴ്ച എന്ന് പറയുന്നത് തിന്മയൊന്നുമല്ല, ഒരിക്കലും തിന്മയല്ല. പക്ഷെ സമയത്തിന് മുൻപേ അത് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് മനുഷ്യന് സംഭവിച്ചു പോയ കാര്യം. ദൈവം അത് അനുവദിക്കുമായിരുന്നു, അവൻ ആ നന്മയിൽ തന്നെ നിലനിന്നിരുന്നുവെങ്കിൽ ദൈവാനുഗ്രഹം ലഭിച്ചതിന് ശേഷം ഒരുപക്ഷെ റീപ്രൊഡക്ഷൻ ഒക്കെ ദൈവം അനുവദിക്കുമായിരുന്നിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷെ അതിന് മുൻപേ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച് അവൻ തെറ്റ് ചെയ്യുകയും അങ്ങനെ തിന്മയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ആ പിശാചിനാൽ ആദേശിക്കപ്പെട്ട ഒരു പാപ സ്വഭാവം മനുഷ്യനിൽ നിൽക്കുന്നുണ്ട്. അതാണ് ആദാമിൽ നിന്ന് പകർന്ന് മറ്റുള്ള മനുഷ്യർക്ക് മുഴുവൻ കിട്ടുന്നത് എന്നുള്ളതും കൂടി. നമ്മുടെ സിലബസിലൊന്നും ഉള്ളതല്ല, പരീക്ഷയ്ക്കൊന്നും വരുന്നതൊന്നുമല്ല, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാക്കാനായിട്ട്, ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് ഈ പാവസ്വഭാവം. അല്ലാതെ ഈ പുസ്തകം മാത്രം പഠിപ്പിച്ചു വിട്ടാൽ നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ മനസ്സിലാകുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇച്ചിരി വിശദമായിട്ട് ഞാൻ അങ്ങ് എടുത്തത്. രണ്ടാമത് ഇവിടെ പറയുന്നതായ കാര്യം, പാപം എന്നത് മനുഷ്യരിൽ പ്രകൃതിയാലെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല, മനുഷ്യരിൽ ദൈവം സൃഷ്ടിച്ച കാര്യമല്ല പാപം എന്ന് പറയുന്നത്. അത് കൽപ്പന സംബന്ധമായുള്ളതും കൽപ്പന ലംഘനത്താൽ ഉണ്ടായതും അത്രേ. മൂന്നാമത്തെ കാര്യത്തിൽ അതാണ് പറയുന്നത്, 1 കൊരിന്ത്യൻസ് 15:56. അപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം, ദൈവം എത്രയും നല്ലതെന്ന് കണ്ടു, മനുഷ്യനെ നല്ലവനായിട്ടാണ്, നേരുള്ളവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് സഭാപ്രസംഗം 7:29 നമ്മൾ വായിച്ചായിരുന്നു, മനുഷ്യനെ നേരുള്ളവനായിട്ട് ദൈവം സൃഷ്ടിച്ചു എന്നും, എന്നാൽ അവൻ തിന്മ അന്വേഷിച്ചു പോയി എന്നുള്ള വാക്യൊക്കെ നമ്മൾ വായിച്ചു. ഇവിടെ പറയുന്നത് അത് കൽപ്പന സംബന്ധമായുള്ളതും കൽപ്പന ലംഘനത്താൽ ഉണ്ടായതും അത്രേ. 1 കൊരിന്ത്യൻസ് 15:56 പറയുന്നത്, എന്നാൽ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം എന്ന് പറയുന്നു. ആ കൽപ്പന കിട്ടിക്കഴിഞ്ഞപ്പോ അത് ചെയ്യാനുള്ളൊരു ആഗ്രഹം അവൻ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. റോമാലേഖനം 4:15 Romans 4:15 എന്തുകൊണ്ടെന്നാൽ ന്യായ പ്രമാണം ദൈവകോപത്തെ ഉണ്ടാക്കുന്നതാകുന്നു. അവിടെ കോപത്തെ ഉണ്ടാക്കുന്നതാകുന്നു എന്നേ ഉള്ളൂ, മനുഷ്യനിൽ തന്നെ കോപം ഉണ്ടാക്കുന്നു എന്നുള്ള അർത്ഥമല്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവകോപത്തിന്, അതായത് ന്യായപ്രമാണം തന്നിരിക്കുന്നത് അത് നീ ലംഘിച്ചു കഴിഞ്ഞാൽ ദൈവകോപം ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ്. അത് ആ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്തെന്നാൽ ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ന്യായപ്രമാണ ലംഘനവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോ കൽപ്പന ലഭ്യമായിരിക്കുന്നത് ദൈവം മനുഷ്യൻ നീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം മാത്രം അവിടെ ഓർത്ത് ഇരിക്കുക. നാലാമതായിട്ട് ഇവിടെ പറയുന്ന കാര്യം, മനുഷ്യൻ നന്മയോ തിന്മയോ ചെയ്യുന്നത് തനിക്കുള്ള സ്വാതന്ത്ര്യം മൂലമല്ലാതെ സൃഷ്ടിപ്പിലുള്ള പ്രകൃതി വ്യത്യാസത്താലല്ല. ദൈവം ഒരുത്തിനെയും പാപിയായി സൃഷ്ടിച്ചിട്ടില്ല. പറഞ്ഞ ആശയം തന്നെ ഒരു പ്രാവശ്യം കൂടെ പറയുക. പറയുന്ന മനുഷ്യൻ നന്മയോ തിന്മയോ ചെയ്യുന്നത് തനിക്കുള്ള സ്വാതന്ത്ര്യം മൂലമല്ലാതെ സൃഷ്ടിപ്പിലുള്ള പ്രകൃതി വ്യത്യാസത്താലല്ല. മാൻ ഡസ് ഗുഡ് ഓർ ഈവിൾ ബിക്കോസ് ഓഫ് ഹിസ് ഫ്രീഡം and not because of the variations of nature in creation. God never created anyone as a sinner. ആരെയും പാപിയായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അതിനെ പറയുന്ന വേദഭാഗമാണ് ആവർത്തന പുസ്തകം, Deuteronomy 11:26-27 and 28. ആവർത്തന പുസ്തകം 11:26-27 വാക്യങ്ങളിൽ, See, I am setting before you today a blessing and a curse. The blessing, if you obey the commandments of the Lord your God that I am commanding you today, and the curse, if you do not obey the commandments of the Lord your God but turn from the way that I am commanding you today to follow other gods that you have not known. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അനുഗ്രഹങ്ങളും ശാപങ്ങളെയും വെക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുമെങ്കിൽ അനുഗ്രഹം. അപ്പം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചാൽ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയിൽ നിന്ന് തെറ്റി നിങ്ങൾ അറിയാത്ത മറ്റ് ദേവന്മാരുടെ പിന്നാലെ പോകുമെങ്കിൽ ശാപങ്ങളും തന്നെ. അപ്പൊ മനുഷ്യന്റെ മുമ്പിൽ നന്മയും തിന്മയും ദൈവം വെച്ചിരിക്കുന്നു. ഒരു ഫ്രീ വിൽ എന്ന് പറയുന്നത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നു. പക്ഷേ തെറ്റ് ചെയ്ത ആദാമിൽ നിന്ന് പൊതുവെ മനുഷ്യന് ഒരു പാപ പ്രകൃതി ഉണ്ടായി. തെറ്റ് ചെയ്ത ആദാമിൽ നിന്ന്, അതിനുള്ള മുമ്പുള്ള ആദാമിനെ പറ്റി ചിന്തിക്കരുത്. തെറ്റ് ചെയ്ത ആദാമിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ആദാമിന്റെ അതേ അവസ്ഥയില്ല നമ്മൾ മാറേണ്ടത്. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു മാലാഖമാരെ ആദ്യം സൃഷ്ടിച്ചത്. പക്ഷേ അപ്പോ അതാണ് ദൈവനമ്പുരാൻ പറയുന്നത്. ആദിയിലുണ്ടായിരുന്ന ആ കൂടാരം, മനുഷ്യൻ അവന്റെ തേജസ് നഷ്ടപ്പെടുത്തുന്നതിന് മുൻപേ ഉള്ള ആദിയിലുണ്ടായിരുന്ന ഏതെന്റെ പ്രതീക്ഷയിലേക്ക്, ശവസംസ്കാരത്തിന് ശേഷം നമ്മൾ ഭൂതോമോ ചൊല്ലുമ്പോൾ ചൊല്ലുന്ന കാര്യമാണ്. ദൈവനമ്പുരാൻ നൽകിയിരിക്കുന്ന ആദ്യമേ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഇവനെ മാറ്റണമേ, അതാണ് നിത്യജീവന്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നമ്മള് മുമ്പില് നന്മയും അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് നമ്മളുടെ ഫ്രീഡം, നമുക്ക് ഫ്രീ വിൽ എന്ന് പറയുന്നത് നമുക്കുണ്ട്. അതനുസരിച്ച് അത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഈ പുസ്തകത്തിലൂടെ നമ്മളെ. വീണ്ടും അഞ്ചാമതായിട്ട് പറയുന്നത്, ബലബന്ധത്താൽ ഒരുത്തനെ കൊണ്ട് നന്മയോ തിന്മയോ ചെയ്യിച്ച് അതിന് പ്രതികാരം കൊടുക്കുന്നതുമില്ല. ദൈവനമ്പുരാൻ ആലയിലും നിർബന്ധിച്ച് നന്മയും തിന്മയും ഒന്നും ചെയ്യിപ്പിക്കത്തില്ല കേട്ടോ. ഹി നെവർ കമ്പൽസ് എനിവൺ ടു ഡു ഗുഡ് ഓർ ഈവിൾ ടു റിവാർഡ് ഹിം അക്കോർഡിംഗ്ലി. ഞാൻ പ്രതിഫലം തരാറെന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഒരുത്തനെയും കൊണ്ട് നന്മയും തിന്മയും ചെയ്യിപ്പിക്കുകയില്ല എന്നുള്ളതാണ്. അത് യാക്കോബ് 1:13-14 വാക്യങ്ങൾ. ആന്റി ഒന്ന് വായിക്കാൻ പറ്റുമോ? യാക്കോബ് 1:13 വായിച്ചു വായിക്ക.
പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷത്താൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആവുന്നു. ഞാൻ താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല.
അതാണ് ഇവിടെ പറഞ്ഞ ആശയം. മതി മതി ആന്റി, താങ്ക് യു. ഈ ദൈവം പരീക്ഷിക്കുന്നു എന്ന് പറയരുത്. താൻ ആരെയും പരീക്ഷിക്കുകയൊന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. മനുഷ്യന് പൊതുവെ തിന്മ ചെയ്യാനായിട്ടൊരു താല്പര്യമുണ്ട്. സദൃശവാക്യങ്ങൾ 22:15 പ്രോവേഴ്സ് 22:15 നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, മനുഷ്യന്റെ അല്ലെങ്കിൽ ബാലന്റെ ഹൃദയത്തോട് ബോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടിയോ അതെല്ലാം അടിച്ചുവാരി കളയുന്നു എന്നാ. അപ്പൊ മനുഷ്യന് പൊതുവെ തിന്മ ചെയ്യാനായിട്ടൊരു താല്പര്യമുണ്ട്. എങ്ങനെ? പാപം ചെയ്ത ആദാമിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന കാര്യമാണ്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറിന്റെ കാര്യം. ഡോക്ടർ ചോദിക്കുന്ന അപ്പനും അമ്മയ്ക്കും, അപ്പനും അമ്മയിൽ നിന്നും ചില ഹെറിഡിറ്ററി ആയിട്ട് അസുഖങ്ങൾ വരെ പകരുന്നുവെങ്കിൽ ഈ തിന്മ എന്നുള്ളത് ആദാമിൽ നിന്ന് ഒറിജിനൽ സിന്നായിട്ട് പകരുന്നുണ്ട്. ബാപ്റ്റിസത്തിലൂടെ, മാമോദീസയിലൂടെ, പിന്നെ കൺഫർമേഷനിലൂടെ, മോറോനഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മൾ വിശുദ്ധിയിലേക്ക് വരികയും പിന്നീട് നമ്മുടെ ഒറിജിനൽ സിന്നിൽ നിന്ന് അങ്ങനെ നമ്മൾ നന്മയിലേക്ക് വരികയും പിന്നീട് നമ്മൾ ആ വീണ്ടും ജനനം, റീബർത്ത് അങ്ങനെയാ. വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിച്ചിട്ട് വീണ്ടും നമ്മുടെ ദൈനംദിനമായിരിക്കുന്ന ജീവിതത്തില് അറിഞ്ഞോ അറിയാതെ ഉണ്ടാകുന്ന പാപങ്ങൾക്ക് കുംഭസാരം, വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ വഴിയായി മോചനം പ്രാപിച്ച് മുന്നോട്ട് പോകാനായിട്ടാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ആരെയും പാപം ചെയ്യാനായിട്ടൊന്നും നിർബന്ധിക്കുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് വീണ്ടും പറയുകയാണ്. എന്നാലോ നന്മയും തിന്മയും ഇന്നതെന്ന് അറിയിക്കുകയും നന്മയിലേക്ക് തിരിയുന്നതിനും നന്മ ചെയ്യുന്നതിനും ആഗ്രഹിക്കുകയും സഹായിക്കുകയും തിന്മ ചെയ്യുന്നതിൽ ഇഷ്ടമില്ലായകയാൽ ആയതിന് സഹായിക്കാതെ ഇരിക്കുന്നു. തിന്മ ചെയ്യാനായിട്ട് ദൈവത്തിന് ഇഷ്ടമില്ല, അതിന് ദൈവം ഹെൽപ്പ് ചെയ്യുന്നുമില്ല. നന്മ ചെയ്യാനായിട്ട് ഇഷ്ടം, നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതിനെല്ലാം ദൈവം സഹായം നീക്കും എന്നുള്ളതാ ഇവിടെ പറയുന്നതായ കാര്യം. അതിന് ഉപോത്ബലകമായിട്ടുള്ള വാക്യം മീഖാ പ്രവചനം 6:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. Micah 6:8, he has told you, O mortal, what is good and what does the Lord require of you but to do justice and to love kindness and to walk humbly with your God. അതായത് മനുഷ്യ, നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദയാതൽപരനായിരിക്കാനും ദൈവത്തിന്റെ സന്നിധിയിൽ നന്മ ചെയ്യുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു? നന്മ ചെയ്യുക. ആ നന്മ ചെയ്യാനുള്ള താല്പര്യമാണ് ദൈവത്തിനുള്ളത്. അതാ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഒരിടത്ത് പോലും പാപം ചെയ്യാനായിട്ട് ദൈവം മനുഷ്യനെ നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നന്മ ദൈവത്തിന് ആഗ്രഹമാണ് കേട്ടോ, അല്ലാതെ ദൈവത്തിന്റെ ആഗ്രഹമാണ് നന്മ ചെയ്യാനും പാപം ചെയ്യാതിരിക്കാനും ഉള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മൾ ഇവിടെ കാണുകയും ചെയ്യുന്നത് എന്നുള്ളത് ഓർപ്പിക്കുന്നത്. അല്ലാതെ അതിനുവേണ്ടി ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നന്മ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കും, അവിടെ എല്ലാം ഫോഴ്സ് ചെയ്യും, ഒന്നിനും ഫോഴ്സ് ചെയ്യുമല്ല ദൈവം, പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഹെൽപ്പിങ്ങും ഫോഴ്സിങ്ങും രണ്ടും രണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പാപം ചെയ്യാനോ അല്ലെ നന്മ ചെയ്യാനോ ഒന്നും ആരും കമ്പല് ചെയ്യുകയല്ല ദൈവം, പക്ഷെ നന്മ ചെയ്യുമ്പോൾ അതിനുള്ള സഹായങ്ങൾ തരികയും തിന്മ ചെയ്യുമ്പോൾ അതിനെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്, തിന്മയെ കൂടുതൽ വെറുക്കുകയും ചെയ്യുന്ന ദൈവമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പിന്നീട് പറയുന്നൊരു കാര്യമാണ് അവൻ അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. ഹി ലീവ്സ് എവറിങ് ടു ദ വിൽ ഓഫ് മാൻ, ടു ദ വിൽ ഓഫ് മാൻ. ഇംഗ്ലീഷിൽ കൂടുതൽ അർത്ഥം വ്യക്തമാണ്. നമുക്ക് ആ ഫ്രീ വിൽ നമുക്ക് തന്നിട്ടുണ്ട്, അത് നമുക്ക് മുമ്പിൽ അത് അതുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 14:15-16 വാക്യങ്ങളിൽ, ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് chapter 14:15-16 എന്താ നമ്മൾ അവിടെ വായിക്കുന്നതായ കാര്യം? അപ്പോസ്തല പ്രവൃത്തി 14:15-16 വാക്യങ്ങളിൽ, താൻ ആദ്യ തലമുറകളിൽ സകല പുറജാതികളും അവരുടെ സ്വന്തം വഴികളിൽ നടപ്പാനായിട്ട് സമ്മതിച്ചു. സങ്കീർത്തനം 81:12, അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് താൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാൻ ദൈവം വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ദൈവം ഏതാണ്ട് നിർബന്ധിച്ച് നീ അതിൽ നടന്നാൽ മതി എന്ന് പറഞ്ഞെന്നല്ല, നമുക്ക് മുമ്പിൽ നന്മയോ തിന്മയോ നമുക്ക് സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. സോ ഐ ഗേവ് ദം ഓവർ ടു ദെയർ സ്റ്റബോൺ ഹാർട്ട്സ് ടു ഫോളോ ദെയർ ഓൺ കൗൺസൽസ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അവനാണ് തിരഞ്ഞെടുക്കേണ്ടത്, അവന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം, ഫ്രീ വിൽ എന്ന് പറയുന്ന ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എട്ടാമത് പറയുന്നത്, സാത്താൻ ഈസ് നോട്ട് ഗിവൺ ദ പവർ ടു കമ്പൽ എനിവൺ ടു ഡു ഈവിൾ. സാത്താന് മനുഷ്യനെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഒരുത്തനെ കൊണ്ട് ബലബന്ധത്താൽ പാപം ചെയ്യാൻ സാത്താൻ അധികാരം കൊടുത്തിട്ടില്ല. അപ്പോ നന്മ ചെയ്യാൻ ദൈവം ഹെൽപ്പ് ചെയ്യുന്നു. സാത്താൻ ചെയ്യുന്നത് എന്നാണെന്നറിയാവോ? തിന്മ ചെയ്യാനായിട്ട് അവൻ വശീകരിക്കുന്നു, തിന്മ ചെയ്യാനായിട്ട് അവൻ വശീകരിക്കുക. അല്ലാതെ സാത്താൻ വന്ന് നമ്മളെ അങ്ങ് കീഴടക്കി, സാത്താൻ അലർന്ന് സിംഹം പോലെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അവനോട് പോരാട്ടം ചെയ്ത് നിൽക്കുകയാണ്, അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. അത്രേ ഉള്ളൂ സാത്താന്റെ ശക്തി. സാത്താന്റെ ശക്തി എന്ന് പറയുന്നത് അവനെ നമ്മളെ രീതിയിൽ പല രീതിയിൽ പ്രലോഭിപ്പിക്കുന്നുണ്ട്, അവൻ കീഴടക്കുന്നതായിട്ട്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ആകയാൽ പിശാച് അലർന്ന സിംഹം പോലെ, അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു, ആരെ വിഴുങ്ങേണ്ടു. എനിക്ക് അത് ഇച്ചിരി വലിയ രസമില്ലാത്തൊരു ഉപമയാണെങ്കിലും ഞാനൊന്ന് പറയാം. സിംഹം പോലെയാ, സിംഹമല്ല, പിശാച് സിംഹമൊന്നുമല്ല, സിംഹം പോലെ അവൻ അഭിനയിക്കുക, സിംഹമായിട്ട് അഭിനയിക്കുക. ആരെ വിഴുങ്ങേണ്ടു എന്ന്, എങ്ങനെ വിഴുങ്ങുന്ന? സിംഹം സാധാരണ കടിച്ചു പറിച്ചു തന്നെയല്ലേ, ഇവൻ വിഴുങ്ങുന്ന എങ്ങനെ? അവന് പല്ലില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ സാധാരണ അവിടെ പല്ലുപോയ സിംഹത്തോടൊന്ന് ഉപമിക്കുക, ഇത് വേറെ എങ്ങും പോയി പ്രസംഗിക്കുകയൊന്നും ചെയ്യരുതായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയുന്നുള്ളതേ ഉള്ളൂ. അതായത് സാത്താൻ അത്ര ശക്തിയില്ല, അവനെ സിംഹം പോലെയും വിഴുങ്ങാനൊക്കെ പറ്റുള്ളൂ, കടിച്ചു പറിച്ച് നമ്മൾ നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇയോബിന്റെ ആത്മാവിനെ ഒന്നും നശിപ്പിച്ചു കളയാനായിട്ട് സാത്താന് പറ്റിയില്ല. അത്ര ബലമുള്ളവനായിരുന്നെങ്കിൽ ആത്മാവിനെ നശിപ്പിച്ച് കളയാമായിരുന്നല്ലോ, ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് നമ്മളെയും പാപത്തിലേക്ക് വീഴിക്കുന്നത് ഈ സാത്താന്റെ വശീകരണത്താലാണ് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുകയും ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നറിയാം, യാക്കോബ് 4:7 പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. അതാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. യാക്കോബ് 4:7, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക, സാത്താനോട് എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും എന്ന് കാണുക. എഫേസിയർ 6:11, നിങ്ങൾക്ക് പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാനായിട്ട് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. എഫേസിയൻസ് chapter 6:11, പുട്ട് ഓൺ ദ ഹോൾ ആർമർ ഓഫ് ഗോഡ് സോ ദാറ്റ് യു മേ ബി ഏബിൾ ടു സ്റ്റാൻഡ് എഗൈൻസ്റ്റ് ദ വൈൽസ് ഓഫ് ദി ഡെവിൾ എന്നുള്ളത് നമ്മൾ എഫേസിയൻസ് 6:11 വായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പറയുന്ന കാര്യം, മനുഷ്യന്റെ വിശ്വാസം നല്ല പ്രവൃത്തികൾ എന്നിവയ്ക്ക് വലിപ്പച്ചെറുപ്പമുള്ള പ്രകാരം തന്നെ പാപത്തിനും വലിപ്പച്ചെറുപ്പം ഉണ്ട് എന്നുള്ളതാ. പാപത്തിനും വലിപ്പച്ചെറുപ്പം, മനുഷ്യന്റെ വിശ്വാസത്തിന് വലിപ്പച്ചെറുപ്പം ഉണ്ടല്ലോ. അല്പവിശ്വാസം, ആത്മാർത്ഥമായ വിശ്വാസം, തീർച്ചയായിട്ടും ആ വിശ്വാസത്തിന്, മനുഷ്യന്റെ വിശ്വാസത്തിന് പല കാര്യങ്ങളിലുള്ള വിശ്വാസത്തിന് വലിപ്പച്ചെറുപ്പം ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ പാപത്തിന് വലിപ്പച്ചെറുപ്പമുണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനും വലിപ്പച്ചെറുപ്പമുണ്ട്, പാപത്തിനും വലിപ്പച്ചെറുപ്പമുണ്ടെന്ന് തിരുവചനം ഓർപ്പിക്കുക. അതിനുള്ള ഒരു വേദഭാഗമാണ് യോഹന്നാൻ 19:11, സെയിന്റ് ജോൺ chapter 19, verse 11. However, there is no sin which will not be forgiven through repentance. Those sins which are said to be for death and against the Holy Spirit, there are those which are not repented, which easily push man to helplessness. Such sins are not forgiven by the prayer of others alone. അതായത് മനുഷ്യന്റെ പാപങ്ങൾക്കുള്ള വലിപ്പ ചെറുപ്പത്തെ പറ്റി അത് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വായിച്ച ഭാഗം വിശദീകരിക്കാം. യോഹന്നാൻ 19:11 നമ്മൾ വായിക്കുന്നതായ കാര്യം, സെയിന്റ് ജോൺ 19:11, വൺ ഹു ഹാൻഡഡ് മീ ഓവർ ടു യു ഈസ് ഗിൽറ്റി ഓഫ് എ ഗ്രേറ്റർ സിൻ. ഗ്രേറ്റർ സിൻ, ഗ്രേറ്റർ സിൻ എന്നൊരു വാക്യം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഹേതുവായിട്ട് എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവന്റെ പാപം നിന്റേതിനേക്കാൾ വലിയതാകുന്നു. അപ്പൊ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നെ, പീലാത്തോസിനോട് പറയുന്ന കാര്യം, എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവന്റെ പാപം നിന്റേതിനേക്കാൾ വലിയതാകുന്നു. അപ്പൊ പാപത്തിന് വലിപ്പ ചെറുപ്പം ഉണ്ടെന്നുള്ളതിന് ഉപോത്ബലകമായിട്ടുള്ള തിരുവചനമാണ് അവിടെ സൂചിപ്പിച്ചത്. ഇനിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അത് തന്നെയാണ് വിശുദ്ധ കുർബാനക്രമത്തിലും പറയുന്നത്. പാപങ്ങളുടെ ചില പല രീതിയിലുള്ള പാപങ്ങളെ പറ്റി പറയുന്നുണ്ട്. മരണകരമായ 7 പാപങ്ങൾ, പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ, പ്രതികാരത്തിനായി സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപങ്ങൾ, അവരനെ ദൂഷ്യത്തിലേക്ക് നയിച്ച് തന്നെത്താൻ പാപത്തിൽ പതിക്കുന്നതിന് മുഖാന്തരമായ പാപങ്ങൾ, ഇങ്ങനെ ഒരു ഡിഫറൻസ് നമ്മൾ കുർബാനക്രമത്തിൽ, നിങ്ങൾ കുർബാനക്രമത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ കഴിഞ്ഞിട്ട് കുമ്പസാര ക്രമത്തിനകത്ത് ഈ പാപങ്ങളുടെ പട്ടികയൊക്കെ പറഞ്ഞതിന് ശേഷം, അപേക്ഷയ്ക്ക് ശേഷം ഈ വിശദാംശങ്ങളെല്ലാം കടപ്പുണ്ട്. നിങ്ങൾ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതും എനിക്കറിയാം. ഞാൻ വീണ്ടും ഒന്ന് ഓർപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള പാപങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുക. മരണകരമായ 7 പാപങ്ങളെ പറ്റി പറയുന്ന നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത എന്നിവയാണ് മരണകരമായ 7 പാപങ്ങൾ. പിന്നീട് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ എന്ന് പറയുന്നത് ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തു കൊള്ളുമെന്നുള്ള അനർഹമായ ചിന്ത, നിരാശ, സത്യനിഷേധം, അവരന്റെ ആത്മീയ പുരോഗതിയിലുള്ള അസൂയ, മനഃപൂർവമായ പാപാസക്തി, സമ്പൂർണമായ അനുതാപത്തിനുള്ള വിമുഖത. പിന്നീട് പ്രതികാരത്തിനായി സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപങ്ങൾ, കരുതിക്കൂട്ടിയുള്ള കൊലപാതകം, സോദോമ്യ പാപം, പ്രകൃതിവിരുദ്ധമായ ഭോഗങ്ങൾ. അമേരിക്കയിലൊക്കെ ജീവിക്കുന്നവർ അറിഞ്ഞിരിക്കണം, നമ്മുടെ വളർന്നു വരുന്ന തലമുറ, സോദോം ഗൊമോറ നശിച്ചുപോയി. നമ്മുടെ ഇപ്പോഴത്തെ തലമുറ പറയും ഇതൊക്കെ ചുമ്മാ വീക്ക്നെസ്സാ, അവൻ അങ്ങനെ ജനിച്ചത് കൊണ്ടാ. എങ്ങനെ അവൻ ജനിച്ചത്? അങ്ങനെ അവന്റെ അനേക തലമുറകൾ ആ തിന്മയിലൂടെ വന്നിട്ട്, ആ അല്ലാതെ ഹോർമോണിന്റെ വ്യത്യാസമൊന്നും അല്ല ഇത്. അപ്പോ സോദോം ഗൊമോറയെ നശിപ്പിച്ച ദൈവം പൊട്ടനും ഡോക്ടറേറ്റ് പഠിച്ച് നമ്മൾ മെടുക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ തിന്മയിൽ സോദോം ഗൊമോറയെ നശിപ്പിച്ച, ഇന്നും പലയിടങ്ങളിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം പൊട്ടനും നമ്മളൊക്കെ മെടുക്കരുതെന്ന് പറയരുത് ഒരിക്കലും. അത് തെറ്റാണെന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ അവരോട് നമുക്ക് അലിവും കരുണയൊക്കെ കാണിക്കാം എന്ന് കരുതി അവരെ സാധൂകരിക്കരുത്. ആ തിന്മ തിന്മ തന്നെയാ പാപം. സിൻ ഈസ് സിൻ, വീക്ക്നെസ് ആണെന്ന് പറയരുത്, അല്ലെ ഹോർമോണിന്റെ കുഴപ്പമെന്ന് പറയരുത്. അതുകൊണ്ട് ഇത് തിരുവചനം ഓർപ്പിക്കുന്ന കാര്യം, സോദോമ്യ പ്രകൃതിവിരുദ്ധമായ ഭോഗങ്ങൾ, പിന്നെ സാധുപീഡനം, വേലക്കാരന്റെ കൂലി കബളിപ്പിച്ചെടുക്കുക, ഇതൊക്കെ പ്രതികാരത്തിനായി ഉള്ള പാപം, ദൈവ സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപങ്ങളാണ്. പിന്നെ അവരനെ ദൂഷ്യത്തിലേക്ക് നയിച്ച് തന്നെത്താൻ പാപത്തിൽ പതിക്കുന്നതിന് മുഖാന്തരമായ പാപങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ കുർബാനക്രമത്തിൽ കിടക്കുന്ന കാര്യം ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ, പുതുതായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. ദുരാലോചന, ദുരാജ്ഞ, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ആജ്ഞാപിക്കുക, ദുരനുമതി, ചീത്ത കാര്യങ്ങൾക്ക് അനുമതി നൽകുക. മക്കൾ ചോദിച്ചു കഴിയുമ്പം, അമേരിക്ക വന്നു കഴിയുമ്പോൾ നമുക്കൊന്നും മിണ്ടാൻ മേല, അതുകൊണ്ട് എല്ലാത്തിനും അനുമതി കൊടുക്കുക. ദുർവാശി കയറ്റൽ, ആവശ്യമില്ലാതെ നഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്ന പരിപാടി, ദുർവാശി കയറ്റൽ, പള്ളിയിലാണേലും എവിടെ ആണേലും പുറത്താണേലും മീറ്റിങ്ങിലാണേലും എവിടെ ആണേലും ആവശ്യമില്ലാതെ, ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ചു വരുന്നൊരു കാര്യം ദുർവാശി കയറ്റൽ. ദുഷ്പ്രശംസയും മുഖസ്തുതിയും, സത്യഗോപനം, ദുഷ്പ്രശംസ മുഖസ്തുതി രണ്ടും അനാവശ്യമായിട്ട് പ്രശംസിക്കുക, ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തുക. ഓ ഇന്ന് ആന്റിയുടെ സാരി നന്നായിരിക്കുന്നല്ലോ ആന്റി എന്ന് പറയുമ്പോഴേ ഓർത്തോളണം അതിന്റെ പുറകിൽ ഏതാണ്ട് ഒരു കാര്യമുണ്ടെന്ന്. പിന്നെ അടുത്ത ഒരു പാപമാണ് സത്യഗോപനം, യാഥാർത്ഥ്യം മറച്ചു വയ്ക്കുക, അതാണ് സത്യഗോപനം എന്ന് പറയുന്നത്. ദുർമൗനം, പറയേണ്ടവ പറയാതിരിക്കുക, ചില കാര്യങ്ങൾ പറയേണ്ട സമയങ്ങളിൽ പറയണം, അത് കുടുംബത്താണേലും കുഞ്ഞുങ്ങളോടാണേലും പിന്നെ ഇടവകയിലാണെങ്കിലും എവിടെ ആണെങ്കിലും ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ്, ഇപ്പം തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ദുർമൗനം പാടില്ല, അതുകൊണ്ട് ഇന്ന ഇതും കൂടെ പിടിച്ചൊന്നും പറഞ്ഞ് തുടങ്ങാനല്ല പറഞ്ഞ്. പറയേണ്ടവ എന്ന് പറഞ്ഞാൽ സത്യമായിരിക്കണം, സത്യമായിരിക്കുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുക എന്നുള്ളതാണ്. ദുസ്സഹകരണം, ചീത്ത കൂട്ടുകെട്ട്, പിന്നെ ചെയ്ത തെറ്റ് ശരിയാണെന്ന് സ്ഥിരീകരിച്ച് പറയുക, അത് നമ്മുടെ ഗീബൽസിന്റെ ഒരു സിസ്റ്റമാണ്, ഹിറ്റ്ലറിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ പടയിലുണ്ടായിരുന്ന ഗീബൽസിന്റെ ഒരു തന്ത്രമാണ്. ഒരു കള്ളം 10 പ്രാവശ്യം 100 പ്രാവശ്യം ശരിയാണെന്ന് ജനങ്ങളോട് പറഞ്ഞ അവർ അത് വിശ്വസിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ധാരാളം ഇടങ്ങളിൽ അത് കണ്ടും വരുന്നുണ്ട്. ഇന്നത്തെ സമയം തീർന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. 7 മണിയെ 2 മിനിറ്റും കൂടെ എടുത്ത് പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പാപങ്ങൾക്ക് വലിപ്പച്ചെറുപ്പമുണ്ടെന്ന് പറയുക. എന്നല്ലാതെ അനുതാപത്താൽ ക്ഷമിക്കപ്പെടാത്ത പാപമില്ല. മരണത്തിനുള്ളതെന്നും ശുദ്ധമുള്ള റൂഹായിക്ക് വിരോധമായിട്ടുള്ളതെന്നും പറയപ്പെടുന്ന പാപങ്ങൾ അനുദപിക്കാത്തതും വയും തങ്ങളെ നിരാശ്രയത്തിലേക്ക് തള്ളിക്കളയുവാൻ എളുപ്പമുള്ളവയും മറ്റുള്ളവരുടെ പ്രാർത്ഥനയാൽ മാത്രം ക്ഷമിക്കപ്പെടാത്തവയുമായ പാപങ്ങളാകുന്നു. അതിനാൽ യാതൊരു പാപത്തെക്കുറിച്ചും നിരാശപ്പെടാതെ പ്രത്യേകം ഹൃദയ തകർച്ചയോടും നിലവിളിയോടും കൂടെ കരുണയുള്ള ദൈവത്തോട് അനുദപിക്കേണ്ടതാകുന്നു എന്ന തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. ദോസ് സിൻസ് വിച്ച് ആർ സെറ്റ് ടു ബി ഫോർ ഡെത്ത് ആൻഡ് എഗൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ കണ്ടു മരണത്തിലേക്ക് നയിക്കുന്ന പാപങ്ങൾ, പരിശുദ്ധാത്മാവിനെതിരുള്ള പാപങ്ങൾ ആർ ദോസ് വിച്ച് ആർ നോട്ട് റിപ്പന്റഡ് which easily push man to helplessness. Such sins are not forgiven by the prayer of others alone. Therefore, we should not be frustrated about any sin, but should repent before the merciful Lord with broken heart and tears. അതുകൊണ്ട് നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക എന്നുള്ള ആവശ്യം. ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ചെയ്തു പോയാൽ, മരണകരമായ പാപങ്ങൾ ചെയ്തു പോയാൽ, യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, അതിനുവേണ്ടി മരണകരമായ പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹൃദയ തകർച്ചയോട്, നമ്മൾ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ട് ഹൃദയ തകർച്ചയോട് നിലവിളിയോടും കൂടി ദൈവത്തോട് അനുദപിക്കുക. ആ അനുതാപത്തിന് അപ്പുറമായിട്ട്, കണ്ണുനീരിനപ്പുറമായിട്ട് ദൈവം കടന്നു പോകത്തില്ല. അതുകൊണ്ട് ദൈവം എല്ലാ പാപങ്ങളും ക്ഷമിച്ചോളൂ എന്ന് കരുതി പാപത്തിൽ തന്നെ ഇരിക്കണം എന്നുമല്ല പറയുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. യരമ്യാവ് 3:12 ഓർപ്പിക്കുന്നത് പോലെ, നീ പോയി വടക്ക് ദേശത്തിൽ ഈ വചനങ്ങൾ പ്രസംഗിച്ചു പറയുക, ഇസ്രയേലിന്റെ കുടിയിരിപ്പുകാര നീ അനുദപിക്കുക എന്ന് കർത്താവ് പറയുന്നു. ഞാൻ എന്റെ മുഖത്തെ നിങ്ങളിൽ കഠിനപ്പെടുത്തുകയില്ല, എന്തെന്നാൽ ഞാൻ നല്ലവനാകുന്നു, തീർച്ചയായും ഞാൻ എന്നേക്കും കോപിക്കുകയുമില്ല എന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് ദേവനമ്പുരാന്റെ ആ കൽപ്പനയാ, ഗോ ആൻഡ് പ്രൊക്ലൈം ദീസ് വേർഡ്സ് ടു വാർഡ് ദ നോർത്ത് ആൻഡ് സേ റിട്ടേൺ ഫെയ്ത്ത്ലെസ് ഇസ്രയേൽ സേസ് ദ ലോർഡ് I will not look on you in anger, for I am merciful, says the Lord. I will not be angry forever. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കരുണയ്ക്ക് ഒരു അവസരമുണ്ട്. നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന അനുതാപത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഏറ്റുപറയുമെങ്കിൽ ദൈവം മോചനം നൽകും. യെശയ്യാ പ്രവചനം 1:18 നമ്മൾ വായിക്കുന്ന പോലെ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന ദൈവത്തിന്റെ അരുളപ്പാട്. കം നൗ ലെറ്റ് അസ് ആർഗ്യൂ ഇറ്റ് ഔട്ട് സേസ് ദ ലോർഡ്. Now your sins are like scarlet, they shall be like snow. Though they are red like crimson, they shall become like wool. വരെ നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാൽ അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെയായിരുന്നാൽ അത് പഞ്ഞി പോലെയായി തീരുമെന്ന. അതുകൊണ്ട് പാപത്തെ പറ്റി ഇങ്ങനെയുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. യഥാർത്ഥ അനുതാപത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച, ഇന്ന് നമ്മൾ എടുത്തത് 26-27 അധ്യായങ്ങളായിരുന്നു. 28-ാം അധ്യായത്തിൽ അനുതാപത്തെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അന്നേരം കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം. ഇന്ന് ഞാൻ എന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
ണമേ ദൈവകാലത്തിൽ നേരത്തിലുള്ള സമയത്തും ദൈവത്തിനെ പറിച്ചു കൊള്ളണമേ. ദൈവത്തിന്റെ സ്നേഹവും മേഘിതാദന പുത്ര തമ്പുരാന്റെ കൃതി ആദ്യിപ്പിക്കുന്ന ഒരു ശുദ്ധാത്മാവിന്റെ സംബന്ധമാണ് ഞങ്ങളെല്ലാവരുടെ പേരും പ്രത്യേകിച്ച് തിരുവചനത്തിൽ നിന്ന് പഠിപ്പിക്കേണ്ട കോണം അവനത്തുപോലെ പ്രതികരിക്കണം. അവൻ അഭിഷേകുന്നവരിലും ഇതരല്ല ശുശ്രൂഷകളുടെ മേലും സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും സംബന്ധിക്കാനിരിക്കുന്നവരുടെ പേരും സഭയുടെ മേലും അഭയം പിതാക്കന്മാരുടെ മേലും എല്ലാ അപേക്ഷകളുടെ മേലും എല്ലാ വിശ്വാസികളുടെ മേലും ഉണ്ടായിരിക്കണമേ.
എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ക്ലാസ്സസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇതിന് കയറാൻ സാധിച്ചിട്ടില്ലാത്തവരെ ഒന്ന് അറിയിക്കുക. അതുപോലെ വെബ്സൈറ്റിൽ കയറി ഇതിന്റെ റെക്കോർഡിംഗ് കേൾക്കാവുന്നതാണെന്ന് അറിയിക്കുക. താങ്ക്സ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ്.